ഏതാനും സന്ദേശങ്ങളോ ആധുനിക ശാസ്ത്രത്തിൻ്റെയും നിത്യജീവിതത്തിലെ അനുഭൂതികളുടെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവരിച്ചുകൊണ്ട് വരികയായിരുന്നു. ഇന്ന് ഹിന്ദുധർമ്മത്തിൻ്റെ വളരെ വിപുലമായൊരു ശാഖ, വളരെ പ്രധാനപ്പെട്ടൊരു ശാഖ, ഭഗവത്ഗീതയിൽ അപ്ലൈഡ് സിസ്റ്റത്തിലൂടെ അത് വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ജ്ഞാനയോഗം, യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ പദപ്രയോഗം നടത്താറുണ്ട്. അയാളൊരു ജ്ഞാനയോഗിയാണ്, ജ്ഞാനയോഗമാണ് ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാനം. നാല് വേദങ്ങളുള്ളതിൽ ഋഗ്വേദം ജ്ഞാനയോഗവും യജുർവേദം കർമ്മയോഗവും സാമവേദം കലാപരമായ സംഗീതയോഗവും അഥർവവേദം സാമൂഹിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിവരിക്കുന്നു എന്ന് ഏകദേശം ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. എന്താ ജ്ഞാനയോഗം? വളരെ വ്യക്തമായിട്ട് ഭാഗവതത്തിൽ ഒറ്റ വരിയിൽ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയാ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗ ദംശദംഷ്ട്രമത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ഇതൊരു വലിയ വരിയാണെന്ന് വിചാരിക്കണ്ട, വളരെ സിമ്പിളാണ് അതിൻ്റെ അർത്ഥം, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഈ പ്രപഞ്ചശക്തി പണ്ട് പുരാണി, പണ്ട് അതിൻ്റെ ചൈതന്യം കൊണ്ട് വൃക്ഷങ്ങളെയും മറ്റ് സസ്യലതാദികളെയും വിവിധ തരത്തിലുള്ള ജന്തുജാലങ്ങളെയും സൃഷ്ടിച്ചതിനു ശേഷം ആ പ്രപഞ്ചശക്തി സന്തോഷമില്ലാതെ മാറി നിന്നു. മറ്റൊരർത്ഥത്തിൽ ഈ ഭൂമിയിൽ വിവിധ തരത്തിലുള്ള സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും, മോഡേൺ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ അതിന് ഭൂമിയിൽ ജന്മം ലഭിച്ചു, അത് സൃഷ്ടിക്കപ്പെട്ടു. അത് സൃഷ്ടിച്ച പ്രപഞ്ചചൈതന്യം, ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ച പ്രപഞ്ചചൈതന്യം, ഇവയെ എല്ലാത്തിനെയും സൃഷ്ടിച്ചതിനു ശേഷം സന്തോഷിച്ചില്ല. ആരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് സന്തോഷിച്ചത്? ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ മുദമാപദേവ. ബ്രഹ്മാവലോകധിഷണം, സർവചരാചരങ്ങളിലും വർത്തിക്കുന്നത് ഒരേ പ്രപഞ്ചശക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പുരുഷം വിധായ, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മുദമാപദേവ, ആ ഈശ്വര ചൈതന്യം സന്തോഷിച്ചു. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ സർവജീവജാലങ്ങളെയും സൃഷ്ടിച്ച അതേ പ്രപഞ്ച ചൈതന്യം ഈ ജീവജാലങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഈശ്വരീയ ചൈതന്യത്തെ മനസ്സിലാക്കാൻ കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് സന്തോഷിച്ചത്. അപ്പോൾ ബ്രഹ്മാവലോകധിഷണം, സർവജീവജാലങ്ങളിലും ഒരു ബ്രഹ്മചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യൻ എപ്പോഴാണോ സർവചരാചരങ്ങളിലും ഒരേ ചൈതന്യമാണ് വർത്തിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത്, സർവചരാചരങ്ങളിലും വർത്തിക്കുന്നത് ഒരേ ചൈതന്യമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത്, ആ മനസ്സിലാക്കുമ്പോഴാണ് അയാൾ ബ്രഹ്മജ്ഞാനിയായി മാറുന്നത്. അങ്ങനെ മനസ്സിലാക്കിക്കഴിഞ്ഞ് സർവചരാചരങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവജാലങ്ങൾ തമ്മിലുള്ള, സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള, പ്രപഞ്ചത്തിലെ വിവിധ ദ്രവ്യങ്ങളും ദ്രവ്യങ്ങളാൽ നിർമ്മിതമായ ജീവനുള്ളവയും ജീവനില്ലാത്തവയും, വിവിധ ദ്രവ്യങ്ങളും ദ്രവ്യങ്ങളാൽ നിർമ്മിതമായ ജീവനുള്ളവയും ജീവനില്ലാത്തവയിലും ഒരൊറ്റ യൂണിവേഴ്സൽ എനർജി, യൂണിവേഴ്സൽ പവർ, ദാറ്റ് ഈസ് പ്രസന്റ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ, മനസ്സിലാക്കി സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ, എന്താ ഇയാൾക്ക് സന്തോഷം വരാൻ കാരണം? അവസാനത്തെ അറിവും കിട്ടിക്കഴിഞ്ഞു. സർവചരാചരത്തിലും വർത്തിക്കുന്ന ചൈതന്യം ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ലാസ്റ്റ് നോളജ്, അവസാനത്തെ അറിവ്. അത് കിട്ടിക്കഴിയുമ്പോൾ ഇനി അറിയേണ്ടതായിട്ടൊന്നുമില്ല എന്ന് സന്തോഷിക്കുന്ന വ്യക്തിക്ക് അനുഭവപ്പെടുന്ന സന്തോഷത്തെയാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. അതായത് എന്നിലുള്ള ചൈതന്യം ഏതോ അത് തന്നെയാണ് നിന്നിലുമുള്ളത്. അപ്പം നമ്മൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരീരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ജീവചൈതന്യം ഒന്ന്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇയാള്, ഈ ബ്രഹ്മജ്ഞാനി ജ്ഞാനവുമായിട്ട് യോഗം ചെയ്യുന്നു, അറിവുമായിട്ട് ഒത്തുചേരുന്നു. ഈ മനുഷ്യൻ അറിവിൻ്റെ മൂർത്തിമത്ഭാവമായി തീരുന്നു. ഈ മനുഷ്യൻ അറിവിൻ്റെ മൂർത്തിമത്ഭാവമായി തീരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ജ്ഞാനയോഗം. ഇപ്പൊ ജ്ഞാനയോഗം എന്നാൽ ഒറ്റ വരിയിൽ പറഞ്ഞാൽ അൾട്ടിമേറ്റ് യൂണിവേഴ്സൽ എനർജി പ്രസന്റ് ഇൻ മീ ആൻഡ് പ്രസന്റ് ഇൻ യു, ഇറ്റ് ഈസ് ദ സെയിം, സോ ദാറ്റ് വി ആർ വൺ. വി ആർ വൺ നോട്ട് ബൈ ഫിസിക്കൽ ബോഡി ബട്ട് ബൈ ദി എറ്റേണൽ എനർജി പ്രസന്റ് ഇൻ അസ്. എറ്റേണൽ എനർജി പ്രസന്റ് ഇൻ അസ്. ഒരു സിംപ്ലിഫൈ ചെയ്ത എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കുട്ടയില് കടലിൽ നിന്ന് ഒരു കുട്ട നിറച്ച് മത്സ്യമെടുത്താൽ ആ മത്സ്യത്തിൻ്റെ ശരീരത്തിലുള്ള ജലം, എല്ലാ മത്സ്യങ്ങളുടെയും ശരീരത്തിലുള്ള ജലം എവിടെ നിന്നാണ് വന്നത്? കടലിൽ നിന്ന് വന്നത്. ആ കടലിലെ അതിവിസ്തൃതമായ സാഗരത്തിലെ ഒരേ കണ്ടെയ്നറിലുള്ള ജലം വ്യത്യസ്ത മത്സ്യങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം എല്ലാവരിലും നിറഞ്ഞിരിക്കാൻ കാരണം നമ്മളെല്ലാവരും ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ പ്രോഡക്റ്റാണ്. പ്രപഞ്ച ചൈതന്യത്തിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ കടലിൻ്റെ പ്രോഡക്റ്റായ മത്സ്യത്തിൽ കടൽ ജലം ഇരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ പ്രോഡക്റ്റായ നമ്മളിൽ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യമുണ്ട്. ഇത് അർജുനനോട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അഹം എന്ന വാക്ക് ഇപ്പുറത്ത് നിർത്തി വിവരിച്ചു കൊടുക്ക ചെയ്യുന്നത്. ജ്ഞാനയോഗം, ഞാൻ എന്ന വ്യക്തി യൂണിവേഴ്സൽ പേഴ്സണായിട്ട്, പ്രപഞ്ച പുരുഷ ചൈതന്യമായിട്ട് പ്രപഞ്ചത്തിലെ സർവത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ഇന്ന് ഏത് സയൻറ്റിഫിക് മാഗസിൻ എടുത്ത് നോക്കിയാലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നേച്ചർ എന്ന മാഗസിൻ, അമേരിക്കൻ സയൻറ്റിസ്റ്റ് എന്ന മാഗസിൻ, സയൻസ് എന്ന മാഗസിൻ, ഏതെടുത്ത് നോക്കിയാലും ഇന്ന് ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുണ്ട് എന്നുള്ളത് അടിവരയിട്ട് അവർ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. ഫിസിക്സിലൂടെ ചെന്നാലും അവിടെ ചെന്നെത്തും. കെമിസ്ട്രിയിലൂടെ ചെന്നാലും അവിടെ ചെന്നെത്തും. ബോട്ടണിയിലൂടെ ചെന്നാലും അവിടെ ചെന്നെത്തും. സുവോളജിയിലൂടെ ചെന്നാലും അവിടെ ചെന്നെത്തും. സിമ്പിൾ, അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം പ്രപഞ്ചത്തിലെ സൗണ്ട് എനർജിയുണ്ട്, ആ സൗണ്ട് എനർജി പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗം. പ്രപഞ്ചത്തിലെ ലൈറ്റ് എനർജിയുണ്ട്, ആ ലൈറ്റ് എനർജി പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗം. പ്രപഞ്ചത്തിലെ ഹീറ്റ് എനർജിയുണ്ട്, ഹീറ്റ് എനർജി പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗം. പ്രപഞ്ചത്തിലെ ഗ്രാവിറ്റേഷണൽ എനർജി ഉണ്ട്, അത് പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗം. ലൈക്ക് ദിസ് യു അനലൈസ് എനി എനർജി. ഏത് എനർജി എടുത്താലും അതെല്ലാം പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഫിസിക്സ് പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് പഠിക്കുന്നു. കെമിസ്ട്രിയിൽ ഏത് ആറ്റം എടുത്താലും, ആറ്റത്തിലൂടെ മോളിക്യൂൾ വിശകലനം ചെയ്താലും, മോളിക്യൂളിലൂടെ മാറ്റർ വിശകലനം ചെയ്താലും, അവസാനം ചെന്നെത്തുന്നത് ഓരോ കോമ്പോണന്റുകളുടെ പ്രത്യേകതകളാണ്. സോ ത്രൂ കെമിസ്ട്രി വി ആർ അനലൈസിങ് ആറ്റംസ്, മോളിക്യൂൾസ്, പ്രോഡക്ട്സ് എക്സെട്ര. അവിടെയും പ്രപഞ്ചത്തിന്റെ പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്യുന്നു. ബോട്ടണിയിലൂടെ അനലൈസ് ചെയ്താൽ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ സുവോളജിക്കാരും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളെ ബോട്ടണിക്കാരും അനലൈസ് ചെയ്യുമ്പോൾ ഓരോ ചെടിയും എങ്ങനെ ഇലയുണ്ടാക്കുന്നു, എങ്ങനെ പൂവുണ്ടാക്കുന്നു, എങ്ങനെ കായ ഉണ്ടാക്കുന്നു, എങ്ങനെ വിത്തുണ്ടാക്കുന്നു, എങ്ങനെ അത് മുളയ്ക്കുന്നു, എങ്ങനെ വൃക്ഷമാകുന്നു, വൃക്ഷത്തിനകത്തുള്ള ഓരോ സെല്ലിൻ്റെയും പ്രത്യേകത പഠിച്ചു കഴിയുമ്പോൾ അവർ ചെന്നെത്തുന്നത് ആ ബോട്ടണി പ്രകാരം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു ഭാഗമായ സസ്യത്തിൽ നിലനിൽക്കുന്ന ബയോകെമിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ബോട്ടണിയിലൂടെ ചെന്നെത്തുന്നത് പ്രപഞ്ച ചൈതന്യത്തിൽ. ഏത് സബ്ജക്റ്റ് എടുത്തു നോക്കുക, സുവോളജിയിലൂടെ ചെന്ന് ഓരോ ജന്തുജാലത്തിൻ്റെയും ശരീരഘടന നോക്കുമ്പോൾ ആ ജന്തുജാലത്തിൻ്റെ ശരീരം ഉണ്ടാക്കാൻ, നിർമ്മിക്കാൻ പ്രകൃതി എടുത്ത പന്ഥാവിനെ കുറിച്ചാണ് സുവോളജിക്കാർ വിവരിക്കുന്നത്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ക്ലാസ്സിൽ ബോട്ടണിയും സുവോളജിയും കെമിസ്ട്രിയും പഠിപ്പിക്കാനല്ല ആഗ്രഹിച്ചത്, മറിച്ച് അൾട്ടിമേറ്റ് സബ്ജക്റ്റുകളിലൂടെ എല്ലാം കടന്നു പോയാലും ഈ അധ്യാപകർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ എത്തിച്ചേരുന്ന ഒരു പോയിന്റുണ്ട്. ആ പോയിന്റ് എല്ലാം പ്രപഞ്ച സൃഷ്ടിയുടെ ഓരോ മാനിഫെസ്റ്റേഷൻ പ്ലസ് പ്രപഞ്ച സൃഷ്ടിയിലെ മാനിപ്പുലേഷൻ, മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ആണ്. ഇതാണ് സയൻസിൻ്റെ ഭാഗം. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ഒരു തരത്തിലും ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഏതാ കൃഷ്ണൻ പറഞ്ഞത്? അർജുനനെ വിളിച്ചു വരുത്തി പറഞ്ഞു, നീ എന്ന വ്യക്തി, നിന്നിലുള്ളത് എൻ്റെ ചൈതന്യമാണ്, അവരിലുള്ളത് എൻ്റെ ചൈതന്യമാണ്, സർവത്തിലുമുള്ളത് എൻ്റെ ചൈതന്യമാണ്. ഇവിടെ ഏത് രീതിയിലാ ഈ യൂണിവേഴ്സൽ പേഴ്സണെ സിംബളൈസ് ചെയ്ത് സിംബോളിക്കായിട്ട് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത്? ശ്രീകൃഷ്ണൻ സ്വയം വിശ്വരൂപം കാണിച്ചു കൊടുത്ത് ഞാൻ എന്ന് പറയുന്നത്, അഹം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ്, മിനിയേച്ചർ ഫോമാണ്. എന്നിൽ നീ വ്യക്തമായിട്ട് നോക്കിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും നേരെ ക്രോഡീകരിച്ച, മിനിയേച്ചറൈസ് ചെയ്ത ഒരു രൂപത്തെ കാണാം, എന്നിൽ കാണാം. ആ കാണുന്നതാണ് വിശ്വരൂപം. വിശ്വം യൂണിവേഴ്സ്, രൂപം ദ ഷോ വാട്ട് യു ആർ സീയിങ്. അപ്പോൾ വിശ്വരൂപം പ്രപഞ്ചത്തെ സിംബോളിക്കായിട്ട് പ്രസൻ്റ് ചെയ്ത ആ രൂപത്തിൽ നിനക്ക് കാണാൻ സാധിക്കുന്നത് പ്രപഞ്ച ചൈതന്യമാണ്. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗമതുത്ഥിത, ഒറ്റ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആയിരക്കണക്കിന് സൂര്യന്മാർ കത്തിജ്വലിക്കുന്ന ആ ശരീരം നീ കണ്ടോ അർജുന? ആയിരക്കണക്കിന് സൂര്യന്മാരെ എവിടെയാ കത്തിജ്വലിക്കുന്നത്? ഭൂമിയിലാകാൻ സാധ്യതയില്ല, ഈ സൗരയൂഥത്തിലാകാൻ സാധ്യതയില്ല. മറിച്ച് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികളുണ്ട്. ആ ദശകോടിക്കണക്കിന് സഹസ്രകോടിക്കണക്കിനുള്ള ഗാലക്സികളിലെ സൂര്യൻ കത്തിജ്വലിക്കുന്നത് ഒരു ജ്ഞാനദൃഷ്ടിയിലൂടെ നീ എന്നെ നോക്കിയാൽ നിനക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ അവസ്ഥ, മറ്റൊരർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ, ആ അവസ്ഥ ഏത് രീതിയിലാണ് വിവരിക്കാൻ സാധിക്കുക? നാന്തം ന മധ്യം ന പുനസ്തവാദിം, തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത ഒരേ ഒരു സാധനമേ പ്രപഞ്ചത്തിലുള്ളൂ. ബിഗിനിങ് പോയിന്റ് ഇല്ല, മിഡിൽ പോയിന്റ് ഇല്ല, എൻഡ് പോയിന്റ് ഇല്ല. അതേസമയത്തൊരു വസ്തുതയാണ് താനും. ഏതാത് ഒരേ ഒരു വസ്തുതയേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല, രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തേത് ഒരു ഡോട്ട്, ഒരു പോയിന്റ്. ഒരു കുത്തിട്ടാൽ, ഒരു പേന കൊണ്ട് ഒരു ഡോട്ടിട്ടാൽ അതിന് ബിഗിനിങ് പോയിന്റ് ഇല്ല, മിഡിൽ പോയിന്റ് ഇല്ല, എൻഡ് പോയിന്റ് ഇല്ല. അതുകൊണ്ട് നമ്മളുടെ ബുദ്ധി എങ്ങനെയാകണം എന്നാ പറയുക? ഏകാഗ്രബുദ്ധി. ഏകം അഗ്രം എത്ര അസ്ഥി തത്ര ഏകാഗ്രബുദ്ധി ച അസ്ഥി. ഒറ്റ പോയിന്റിൽ ബുദ്ധി നിൽക്കുന്നതാണ് ഏകാഗ്രം. ഒറ്റ പോയിന്റ്, ജസ്റ്റ് പോയിന്റ്, തുടക്കമില്ല, മധ്യമില്ല, ഒന്നുമില്ല, ഇടത്തോട്ടും വലത്തോട്ടും പോവില്ല, ഒറ്റ ബിന്ദുവിൽ നിൽക്കുന്നു. അതിന് ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് പോയിന്റ് ഇല്ല. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ദിസ് യൂണിവേഴ്സ് ഡസ് നോട്ട് ഹാവ് ബിഗിനിങ് പോയിന്റ്, ഡസ് നോട്ട് ഹാവ് മിഡിൽ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ എൻഡ് പോയിന്റ്. എവിടെയാവുള്ളത് അറിഞ്ഞുകൂടാ. ഒരു തമാശ ആയിട്ട് പറഞ്ഞാൽ 1999 ജൂലൈ മാസത്തിൽ നേച്ചർ എന്ന മാഗസിൻ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തീർണം എഴുതി. ഈ പ്രപഞ്ചത്തിൻ്റെ ആകൃതി കെമിസ്ട്രി സ്റ്റുഡൻസ് പഠിക്കുന്ന പിപ്പറ്റിൻ്റെ ആകൃതിയാണത്രേ. പിപ്പറ്റ് എന്ന് നിങ്ങൾ ചിലരെ കേട്ട് കാണും. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി മാർഗത്തിൽ വരുന്നവർ ചിലപ്പോൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഒരു 10-ാം ക്ലാസ് പ്രീ ഡിഗ്രി ലെവലുള്ളവർ പിപ്പറ്റ് കണ്ടു കാണും. ഒരു ട്യൂബ്, നടുക്കൊരു ബൾബ്. ഈ നടുക്കുള്ള ബൾബിൻ്റെ ചുവട്ടില ഇടത്തെ സൈഡിലാണ് മിൽക്കി വേ ഗാലക്സി ഇരിക്കുന്നത്. ചുവട്ടിൽ ഈ സൈഡിലാണ് മിൽക്കി വേ ഗാലക്സി. ആ ഗാലക്സി പിപ്പറ്റിൻ്റെ സെൻറ്ററിലേക്ക്, യൂണിവേഴ്സിൻ്റെ സെൻറ്ററിലേക്ക് അതിവേഗത്തിൽ പലായനം ചെയ്തുകൊണ്ടിരിക്കുക. അതിവേഗം എന്ന് പറഞ്ഞാൽ 72,000 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ. അത് വളരെ പെട്ടെന്ന് ആ സെൻറ്ററിലെത്തും. എത്ര പെട്ടെന്ന്? 1,250,000,000,000,000,000,000 പ്രകാശ വർഷത്തിൽ. ഒന്നും കൂടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 1,250,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000, ബില്യൺ ബില്യൺ പ്രകാശവർഷത്തിൽ ഇത് ആ പിപ്പറ്റിൻ്റെ സെൻറ്ററിലെത്തും. 1250 ബില്യൺ 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 പ്രകാശവർഷമാണ്, 3 ബില്യൺ പ്രകാശവർഷമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അതിർത്തി ഇരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം, ആ അതിർത്തിക്കപ്പുറത്ത് എന്താ? ആ അതിർത്തിക്കപ്പുറത്ത് ഇത് തന്നെയാ പിന്നെയും. അപ്പം എവിടെയാ അതിർത്തി? മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം. മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം എന്താ? ആ, പറഞ്ഞുകൂടാ അല്ലേ? അപ്പോൾ 1250 ബില്യൺ 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 പ്രകാശവർഷത്തിനപ്പുറത്ത് ആരെങ്കിലും മതിൽ കെട്ടിയിട്ടുണ്ടോ? മതിൽ കെട്ടിയിട്ടില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ആ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന എല്ലാ 4 സെക്കൻഡിലും ഒരു നക്ഷത്രം ജനിക്കുന്നു, 4.5 സെക്കൻഡിൽ ഒരു നക്ഷത്രം ബ്ലാക്ക് ഹോളായിട്ട് മരിക്കുന്നു. ആരാ നക്ഷത്രത്തെ ജനിപ്പിക്കുന്നത്? അറിഞ്ഞുകൂടാ. ആരാ നക്ഷത്രത്തെ കൊല്ലുന്നത്? അറിഞ്ഞുകൂടാ. ഈ ബ്ലാക്ക് ഹോൾ ആകണമെന്ന് പറഞ്ഞതാരാ? അറിഞ്ഞുകൂടാ. ഒരു സ്പൂൺ ബ്ലാക്ക് ഹോളിന് എത്രയാ വെയിറ്റ് ഉള്ളത്? ഒരു സ്പൂൺ ബ്ലാക്ക് ഹോളിന് എത്രയാ വെയിറ്റ് ഉള്ളത്? 39,000 ടൺ. ഒരു ടീസ്പൂൺ ബ്ലാക്ക് ഹോളിന് 39,000 ടൺ ഭാരമുണ്ട്. ആരാ നിയന്ത്രിക്കുന്നത്? രണ്ടാമത്തെ അക്ഷരം. അപ്പോൾ അർജുന, അഹം സർവസ്യ പ്രഭവ മത്തത് സർവം പ്രവർത്തതി. ഇതിനേക്കാളും വലിയൊരു അപ്ലൈഡ് തിയറിയുണ്ടോ? ഹേ അർജുന, ഇത് മുഴുവനും നിയന്ത്രിക്കുന്നത് ഞാനാണ്. ഐ ആം ദ പേഴ്സൺ എന്നല്ല, ഐ ഈസ് ദ പേഴ്സൺ ഹു ഈസ് കൺട്രോളിങ് എവറിതിങ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ യൂണിവേഴ്സ്. മൈ ഫിംഗർ ടിപ്പ് ഈസ് ആർ ഓൾ വർക്കിംഗ് ടൈം ബീയിങ് യു ഇമാജിൻ ദാറ്റ് ഐ ആം ദ ഫോഴ്സ് ബിഹൈൻഡ് ദാറ്റ്. തൽക്കാലം നീ വിചാരിക്കുക, സർവതിൻ്റെയും നിയന്താവ്, നിയന്ത്രണത്തിൻ്റെ അധികാരി ഞാനാണെന്ന് വിചാരിക്കുക. അത്ര രസകരമായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞത്. കൃഷ്ണൻ താഴ്ന്നു പറഞ്ഞതല്ല, കൃഷ്ണൻ ഉയർന്നുകൊണ്ട് അവനവനെ തന്നെ ഒരു രഥത്തിലിരുത്തി മറ്റാർക്കും കാണാൻ പറ്റാത്ത വിധത്തിൽ, അർജുനന് മാത്രം കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു ദിവ്യ ദൃഷ്ടി കൊടുത്ത് ഇത് മൊത്തത്തിൽ അർജുനനോട് പറഞ്ഞു. അഹം ക്രതുരഹം യജ്ഞം സ്വധാഹമഹമൗഷധം മന്ത്രോഹമഹമേ വാജ്യം അഹം വന്നിരഹം ഹുതം. എല്ലാം തീർന്നു. അത് ഈ ഭഗവത്ഗീതയിലെ വരികൾ അറിയാതെ നമ്മുടെ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്ന മാതിരിയുള്ള വരികളല്ല. കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കും അളന്ന് തൂക്കി നോക്കിയാൽ ഓരോന്നും ഓരോ ടീസ്പൂൺ ഫുൾ ഓഫ് ബ്ലാക്ക് ഹോളാണ്. അത്ര വെയിറ്റ് ഉണ്ട്. ഹേ അർജുന, അഹം ക്രതുഹു അഹം യജ്ഞം സ്വധാഹം അഹമൗഷധം മന്ത്രോഹം അഹമേ വാജ്യം അഹം വന്നിഹി അഹം ഹുദം. തുടക്കം മുതൽക്ക് അവസാനം വരെയുള്ളത് ഞാനാണ് അർജുന. ഈ പ്രപഞ്ച ചൈതന്യത്തെ നിയന്ത്രിക്കുന്നതാരോ, ആ പ്രപഞ്ച ചൈതന്യം ആരാണോ, രണ്ടുമുണ്ട്. പ്രപഞ്ച ചൈതന്യത്തെ നിയന്ത്രിക്കുന്നത് ഞാൻ. ഞാൻ ആര്? ഞാൻ തന്നെ പ്രപഞ്ച ചൈതന്യം. രണ്ടും ഞാനാണ്, അഹം ക്രതുഹു അഹം യജ്ഞം. ഞാനാണ് കാലം, ഞാനാണ് യജ്ഞം, ഞാനാണ് ഹവിസ്, ഞാനാണ് അഗ്നി, ഞാനാണ് കത്തുന്ന പ്രോസസ്, ഞാനാണ് ഈ യജ്ഞം നടത്തുന്ന യജമാനൻ, ഞാനാണ് മൊത്തം യജ്ഞം. അതായത് മത്തത് പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഓരോ വാക്കും കൃഷ്ണൻ പറയുമ്പോൾ ശരിക്ക് കൈ കെട്ടിയിരുന്ന് ഭഗവത്ഗീത വായിച്ചാൽ, കൃഷ്ണൻ്റെ അടുത്തിരുന്ന് കൃഷ്ണൻ പറയുന്നത് കേൾക്കുകയാണെന്നുള്ള അനുഭവത്തിലൂടെ അനുഭൂതിയിലൂടെ നോക്കിയാൽ എന്തൊരു ഇൻസ്പിറേഷനാ കിട്ടുക. ഹേ അർജുന, ദി അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ച പുരുഷ ചൈതന്യമാണ്. അത് നിനക്ക് കാണാൻ സാധ്യമല്ല. തൽക്കാലം തളർന്നു വീണ നിന്നെ ഉയർത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ നിന്നോട് പറയുന്നത് പ്രപഞ്ച നിയമമാണ് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ, നിന്നോട് പറയുന്നത് പ്രപഞ്ച നിയമമാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ സ്വയം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മിനിയേച്ചർ ഫോമായിട്ട് മാറുകയാണ്. ഏതുപോലെ? ആസ് ഈസ് ദ മൈക്രോ കോസം സോ ഈസ് ദ മാക്രോ കോസം. ആസ് ഈസ് ദ മൈക്രോ കോസം, ചെറിയ വസ്തുക്കൾ ഏതോ അതിൻ്റെ എക്സ്ട്രാപ്പുളേഷനാണ് മാക്രോ കോസം എന്ന പ്രപഞ്ചം. എന്നിൽ സർവതും കാണാൻ കണ്ണുണ്ട്, സർവതും കേൾക്കാൻ ചെവിയുണ്ട്, സർവതും ഘ്രാണം ചെയ്യാൻ മൂക്കുണ്ട്, സർവതിൻ്റെയും ടേസ്റ്റ് അറിയാൻ നാക്കുണ്ട്, നടന്നു ചെല്ലാൻ കാലുണ്ട്, വിശകലനം ചെയ്യാൻ കൈയുണ്ട്, എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളൊരു സിസ്റ്റം എന്നിലുണ്ട്. എന്നിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം പ്രപഞ്ചത്തിലുണ്ട്. സർവതും പ്രപഞ്ചം കാണുന്നു. ഇല്ലെങ്കിൽ ആഗസ്റ്റ് ജൂൺ മാസം 1-ാം തീയതി എടവപ്പാതിക്ക് മഴ പെയ്യണമെന്ന് തീരുമാനിച്ചത് ആരാ? ഏതായാലും നമ്മുടെ മന്ത്രിമാരല്ല. കൃത്യം എടവപ്പാതിക്ക് മഴ പെയ്തിരിക്കും. അതാരാ തീരുമാനിക്കുന്നത്? അപ്പൊ ചിലർ പറയും ഈ ഭൂമി കറങ്ങി 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 ഇന്ന പോയിന്റിലെത്തുമ്പോഴാണ് മഴ പെയ്യുന്നത്. അതിലെന്താ ഇത്ര അത്ഭുതമുള്ളത്? ഇന്ന പോയിന്റിലെത്തുമ്പോൾ മഴ പെയ്യണം എന്നാരാ തീരുമാനിച്ചത്? അങ്ങനെ അന്ന പോയിന്റിലെത്തുമ്പോൾ മഴ പെയ്യുമായിരുന്നെങ്കിൽ ഈ വർഷം മഴ പെയ്തത് ജൂൺ 1-ാം തീയതി അല്ല, ജൂൺ 27-ാം തീയതിയാ. അപ്പൊ പിന്നെ ജൂൺ 27 വരെ എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തത്? അപ്പൊ വാച്ച് നോക്കിയിട്ട് പറയും എൻ്റെ ബസ് വരാൻ സമയമായി, ഞാൻ പോവാണ്. സാർ, ഈ ആവശ്യവും ഇല്ലാത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ സാധ്യമല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജൂൺ 1-ാം തീയതി വന്ന സ്ഥലത്തല്ല ഈ പ്രാവശ്യം ജൂൺ 1-ാം തീയതി വന്നത്? പിന്നെ എന്തുകൊണ്ട് മഴ പെയ്തില്ല ജൂൺ 27-ാം തീയതി വരെയായി? അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം മെയ് മാസം 18-ാം തീയതി മഴ പെയ്തു. അപ്പൊ മെയ് മാസം 18-ാം തീയതി മഴ പെയ്യാൻ കാരണം? സാറേ, മൊത്തത്തിൽ കഴിഞ്ഞ 90 വർഷങ്ങളായിട്ട് പെയ്ത മഴയുടെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആവറേജ് എടുക്കാൻ ആരാ പറഞ്ഞത്? പ്രപഞ്ച പുരുഷ ചൈതന്യം പറഞ്ഞു ആവറേജ് എടുക്കാൻ. ആവറേജ് എടുത്തിരുന്നെങ്കിൽ ജൂൺ 1-ാം തീയതി വരണ്ടേ? ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, അതിനപ്പുറം പറയാൻ സാധ്യമല്ല. ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത് സർവത്തിനും ഒരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രിക്കുന്ന പ്രപഞ്ച ചൈതന്യം, ഹേ അർജുന, ഇപ്പൊ നീ ചിന്തിക്കുക, ഞാനാണെന്ന്. അഹം സർവസ്യ പ്രഭവഹ മത്ത സർവം പ്രവർത്തതി എന്ന് പറഞ്ഞ കൃഷ്ണൻ തന്നെ മറ്റൊരു വാക്കും കൂടി പറഞ്ഞു, അഹം ബീജപ്രദപിത, സർവതിനും കാരണമായിട്ടുള്ളത് ഞാനാണെന്ന് വിചാരിക്കുക. ഈ അഹം എന്ന് ഒരധ്യായം മുഴുവനും കൃഷ്ണൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ നേരിട്ട് വേദത്തിലേക്കൊന്ന് മാറ്റിയാൽ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന അഹത്തെ തൽക്കാലമായിട്ട് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് വേദത്തിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കുക. വേദത്തിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കുന്നു. അവിടെ അഹത്തിൻ്റെ ഡെഫനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താത്? അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മത്വമസി തത്വമസി. അഹം ബ്രഹ്മാസ്മി, ഹേ അർജുന, എല്ലാ ഉപനിഷത്തുക്കളുടെയും സത്തായിട്ടുള്ള ഭഗവത്ഗീതയിൽ ഞാൻ പറയുന്ന അഹം തൽക്കാലമായിട്ട് ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിയാണെന്ന് വിചാരിച്ചാൽ കുറച്ചുകൂടി എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഭാരതീയ ഉപനിഷത് ചിന്താധാരകളിൽ പറയുന്ന സർവചൈതന്യത്തിൻ്റെയും ഉറവിടം എന്ന് ഡിഫൈൻ ചെയ്ത ആ ബ്രഹ്മചൈതന്യമാണ് ഉപനിഷത്തിലെ മഹാവാക്യത്തിലെ 2-ാമത്തെ മഹാവാക്യമായ ഉപനിഷത്തിലെ മഹാവാക്യങ്ങളിലെ 2-ാമത്തെ മഹാവാക്യമായ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. അതുകൊണ്ട് അർജുന, നീ മനസ്സിലാക്കേണ്ടത് സർവചരാചരങ്ങളിലും ഒരു ചൈതന്യം പ്രവർത്തിക്കുന്നു. ആ ചൈതന്യം എന്നിലുണ്ട്. ശ്രീകൃഷ്ണൻ അവിടെ വെച്ച് 63 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. 63 എക്സാമ്പിളാണ് കൃഷ്ണൻ പറയുന്നത്. മൃഗാണാം ച മൃഗേന്ദ്രോഹം എല്ലാം പറയുന്നില്ല. മൃഗങ്ങളിൽ വെച്ച് സിംഹം ഞാനാണ്, മൃഗങ്ങളിൽ വെച്ച് മൃഗരാജൻ, മൃഗാണാം ച മൃഗേന്ദ്രോഹം, ഐരാവതസമശ്വാന അശ്വങ്ങളിൽ വെച്ച് ഒരെണ്ണം, കുതിരകളിൽ വെച്ച് വേറെ ഒരെണ്ണം, ആനകളിൽ വെച്ച് മറ്റൊന്ന്, വായുക്കളിൽ ഒരു പ്രത്യേക വായു, അതുപോലെ തന്നെ കന്ദർപ്പ സർവദർപ്പാണ് ഒരു എനർജി ഞാനാണ്, വൈനതേയശ്ച പക്ഷിണാം പക്ഷികളിൽ പരുന്ത് ഞാനാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അശ്വത്ഥ സർവവൃക്ഷാണ് എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് അശ്വത്ഥം ഞാനാണ്. മറ്റൊരർത്ഥത്തിൽ ഈശ്വര ചൈതന്യം എന്ന് പറയുമ്പോൾ സർവവസ്തുക്കളിലും അത് വായുവാണെങ്കിലും മൃഗമാണെങ്കിലും ആനയാണെങ്കിലും കുതിരയാണെങ്കിലും മത്സ്യാണാം ജഷം എന്ന് പറയുന്ന ഷാർക്കാണ് ഓരോന്നിലും വൃക്ഷങ്ങളിൽ അശ്വത്ഥം. നാരദൻ മഹർഷിയാണ് ഞാൻ, ഭൃഗുരഹം മറ്റൊരു സ്ഥലത്ത് ഭൃഗുവാണ് ഞാൻ. ഒരു സ്ഥലത്ത് എല്ലാ നശീകരണത്തിൻ്റെയും അധിപനായ ശങ്കരൻ ഞാനാണ്. അത്ര ഭംഗിയായിട്ട് ശങ്കരൻ മഹാവിഷ്ണു ഒരു ചൈതന്യത്തെ ബ്രഹ്മചൈതന്യം എന്ന് പറഞ്ഞ് ആ ബ്രഹ്മചൈതന്യം നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഹേ അർജുന, മുമ്പിലിരിക്കുന്നതെല്ലാം ടെമ്പററി ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കാം. മുമ്പിലിരിക്കുന്നതെല്ലാം ടെമ്പററി ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കാം. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം, അതൊന്നും ശാശ്വതമല്ല. ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് നിന്നെ നിയന്ത്രിക്കുന്നത് ഞാൻ, അപ്പുറത്തുള്ളവരെ നിയന്ത്രിക്കുന്നത് ഞാൻ, ഈ പ്രതിഭാസത്തെ നിയന്ത്രിക്കുന്നത് ഞാൻ. ഇതെല്ലാം പ്രപഞ്ചത്തിലുള്ള ഫോഴ്സുകളിൽ അപ്പും ഡൗണുമുള്ള ഫോഴ്സുകൾ, പ്രപഞ്ചത്തിലുള്ള ഫോഴ്സുകളിൽ അപ്സും ഡൗൺസുമുള്ള ഫോഴ്സുകൾ. ഇതെന്തിനാ ഇത് അപ്സും ഡൗൺസും ഉണ്ടാകുന്നത്? അതില്ലാതെ സ്റ്റെബിലിറ്റി ഉണ്ടാവുകയില്ല. എന്തിനാ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നത്? ഒരു പ്ലഗ് കുത്തുമ്പോൾ അതിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. രണ്ട് പോസിറ്റീവ് ഹോൾസാണ്, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ബൾബ് കുത്തി ഉടനെ അത് ഫ്യൂസാകും. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ അത് അടിച്ചു തെറിച്ചു പോകും. അപ്പം എന്താ അവിടെ വേണ്ടത്? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വേണം, ഒരു ഉഷ്ണവും ഒരു ശീതവും വേണം, ഒരു ഉദയവും ഒരു അസ്തമയവും വേണം, ഇതിനിടയ്ക്ക് ഒരു പീക്കും വേണം. ഒരു ഉദയത്തിനും അസ്തമയത്തിനും ഇടയ്ക്ക് ഒരു അർദ്ധരാത്രിയുണ്ട്, അതും വേണം. ഒരു വിൻ്ററും ഒരു സമ്മറും വേണം. ഒരു ചെടി മുളയ്ക്കുന്നതും ചെടി നശിക്കുന്നതും വേണം. ഒരു കുട്ടി ജനിക്കുന്നതും കുട്ടി മരിക്കുന്നതും വേണം. സർവതും ബിഗിനിങ്ങും എൻഡും വേണം. ഈ എൻഡ് ഇല്ലാതെ ഇരുന്നു എന്ന് വിചാരിക്കുക, ഞാനും നിങ്ങളും ഭൂമിയിൽ ജനിച്ചു, ഈശ്വരാനുഗ്രഹം കൊണ്ട് ചത്തുപോയുമില്ല മരിച്ചുപോയുമില്ല എന്ന് വിചാരിച്ചാൽ മതി, അതിനപ്പുറം പോകാൻ സാധ്യമല്ല. നമ്മളെല്ലാം സ്ഥിരമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ മുമ്പിൽ വരിക, തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണോ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 20/11/610 AD എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക. 20/11/610 AD ഇനി താൻ എന്നാ ചാവുന്നത്? എനിക്ക് മരണോ ഇല്ല. അപ്പം ഇതിനകത്ത് എത്ര പേരുണ്ടായിരിക്കും? നോട്ടീസ് അടിച്ചില്ലെങ്കിലും ശരിയാണ്, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഹാളിനകത്ത് ഫുള്ളി ആൾക്കാരുണ്ടാവും. കാരണം ജനനം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിനകത്ത് ഫുള്ളി ആൾക്കാരുണ്ടാകും. കാരണം പുറത്ത് സ്ഥലമില്ല, അത്ര ആൾക്കാർ അകത്ത് തന്നെ ഉണ്ടാവും. ഈ അകത്തുള്ളവർക്ക് പുറത്തു പോകാനും സാധ്യമല്ല. അതുകൊണ്ട് പ്ലസ് ഉണ്ടെങ്കിൽ മൈനസ് ഉണ്ട്. ഇതെല്ലാം ദൂരെ മാറി നിന്ന് നോക്കിയാൽ അതിവിചിത്രവും അത്ഭുതകരവുമായൊരു പ്രതിഭാസമായിട്ട് അർജുന നിനക്ക് കാണാൻ സാധിക്കും. ഒരു ഭരണപക്ഷമുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷമുണ്ട്, ഉണ്ടാകണം, ഇല്ലെങ്കിൽ അത് കുളമാണ് എന്നാണ് വസ്തുത. അതുകൊണ്ട് അർജുന, നീ ഇവിടെ നിൽക്കുന്നത് ഒരു യുദ്ധത്തിനാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സർവ ചൈതന്യത്തെയും നിയന്ത്രിക്കാൻ, സർവ പ്രതിഭാസത്തെയും നിയന്ത്രിക്കാൻ ഈ പ്രകൃതിക്ക് ഒരു നിയതിയുണ്ട്. ആ നിയതി അനുസരിച്ചിട്ടാണ് സർവരോഗങ്ങളും ഉണ്ടാകുന്നത്. ഇത്ര നല്ല മനുഷ്യനെയും ജന്തുക്കളെയും എല്ലാം സൃഷ്ടിച്ച ഈ പ്രകൃതി എന്തിനാ രോഗമുണ്ടാക്കിയത്? രോഗമുണ്ടാക്കാതെ ഇരുന്നൂടായിരുന്നോ? അപ്പം രോഗമുണ്ടാക്കിയപ്പോൾ പ്രകൃതി തന്നെ ഡോക്ടറെയും ഉണ്ടാക്കി. ഡോക്ടറെ ഉണ്ടാക്കിയപ്പോൾ ഡോക്ടർക്ക് റേറ്റും പ്രകൃതി ഫിക്സ് ചെയ്തു. ഈ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗം വരാൻ കാരണം മനുഷ്യൻ അപ്പുറത്തെ പ്രകൃതിയെ വെല്ലാൻ തുടങ്ങിയപ്പോൾ മുകളിലിരുന്ന് പ്രകൃതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുകളിലിരുന്നു കൊണ്ട് പ്രകൃതി ചിരിച്ചുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞു, നിന്റെ അപ്പൂപ്പം വിചാരിച്ചാൽ എന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന്. നിന്റെ അപ്പൂപ്പൻ വിചാരിച്ചാൽ എന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന്. ഏതാ അതിൻ്റെ അർത്ഥം? ഈ കഴിഞ്ഞ 2001 വരെ ഒരു വലിയ ഓസോൺ ഹോള്, ഓസോൺ ദ്വാരം അന്റാർട്ടിക്കയുടെ മുകളിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ തലങ്ങും വിലങ്ങും ഓടി. അന്റാർട്ടിക്കയുടെ മുകളില് ഓസോൺ ദ്വാരം 162 km ഡയമീറ്റർ ഉള്ളത്, 1995 162 km, 96 200, 2000 2000 km ആകും, 2005 ഇന്ത്യയിലും ഈ പ്രദേശത്തുമെല്ലാം ഓസോൺ ഹോള് കൊണ്ട് നിറഞ്ഞ്, ഒരു തരത്തിലും മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റാതെ എല്ലാവരും ഈശ്വരാനുഗ്രഹം കൊണ്ട് ക്യാൻസർ വന്ന് മരിക്കും എന്ന് സർവശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ച് പ്രോജക്റ്റ് കൊടുത്ത് ഒത്തിരി പൈസ ഉണ്ടാക്കി. ഇപ്പം 2004 അടുത്ത വർഷം 2005 ഒരൊറ്റയാൾ ഓസോൺ ഹോളിനെ കുറിച്ച് പറയണില്ലല്ലോ. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോൾ പറയണത്? 2005 മൊത്തം ഹോളായി തീരുന്നു പറഞ്ഞതാ. അപ്പോൾ അവസാനം അമേരിക്കക്കാർ കണ്ടുപിടിച്ചു ഓസോൺ ഹോള് തന്നെത്താനെ പ്രകൃതി മൂടിയെന്ന്. ഓട്ടയുള്ളത് പ്രകൃതി തന്നെത്താനെ മൂടിയെന്ന് കണ്ടുപിടിച്ചു. ആരാ പ്രകൃതിയോട് മൂടാൻ പറഞ്ഞത്? ഏതായാലും കോഫി അന്നനല്ല, ബുഷല്ല, പുട്ടിനല്ല, ആരുമല്ല, അത് തന്നെത്താനെ മൂടി. ആരാ ഇതിൻ്റെ പുറകിൽ? പ്രകൃതിയാണ്. അപ്പൊ പ്രകൃതിക്കറിയാം എവിടെയാണ് എന്ത് ചെയ്യേണ്ടത്. അതേസമയത്ത് മനുഷ്യൻ അഹങ്കരിച്ചു, പരിധിക്കപ്പുറം തുള്ളിച്ചാടി, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല എന്ന്. എവിടെ ചെന്ന എത്തുന്നത്? AIDS, എയ്ഡ്സില്. അതെന്താ ചെയ്തത്? അവനവൻ തന്നെ കൊമ്പത്ത് കയറി നിന്ന് കൊമ്പിൻ്റെ ഇപ്പുറത്ത് മുറിച്ചപ്പോൾ പ്രകൃതി ഒന്ന് ചിരിച്ചു, നിനക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അവിടെ വെച്ചൊരു വലിയ ബ്രേക്ക്. ഇപ്പോൾ കേരളീയർക്ക് സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖം, രണ്ടാമത്തെ ദുഃഖം പുത്രദുഃഖം. ദാരിദ്ര്യ ദുഃഖവും പുത്രദുഃഖവും ജനറലി ഇന്ന് കേരളീയനില്ല. ഇന്ന് കേരളീയനുള്ള ദുഃഖം ഏതാണ്? മറ്റൊരു ദുഃഖവും ഇല്ല എന്ന ദുഃഖമാണ് കേരളീയൻ്റെ ഏറ്റവും വലിയ ദുഃഖം. മറ്റൊരു ദുഃഖവും ഇല്ല എന്ന ദുഃഖമാണ് കേരളീയൻ്റെ ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖം കൊണ്ട് സംഭവിച്ചത് എന്താണ്? 150 പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, മാനസിക സമ്മർദ്ദത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ ആര് തന്നു? പ്രകൃതി തന്നു. കുറച്ച് നെഗറ്റീവ് വേണം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു തരത്തിലും ഈ ബാലൻസിങ് സിസ്റ്റത്തെ, പ്രകൃതിയിലുള്ള ബാലൻസിങ് സിസ്റ്റത്തെ അർജുന കവച്ചു വയ്ക്കാൻ സാധ്യമല്ല. അത് എൻ്റെ നിയന്ത്രണത്തിലാണ്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ഉണ്ട്, അവിടെ അബ്നോർമാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ വരുത്തിയത് ഞാനാണ്. അല്പസ്വല്പം നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനപ്പുറം നിനക്ക് സാധ്യമല്ല. നിനക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? സാധിക്കുന്നത് ഈ സർവചരാചരങ്ങളെയും സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് നമുക്ക് അപ്പുറത്തുള്ളൊരു ശക്തിയാണ് എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് വിചാരിക്കുക. ഇടയ്ക്കെങ്കിലും ഒന്ന് വിചാരിക്കുക, എപ്പോഴും വേണ്ട. തുള്ളിച്ചാടി കിടന്ന് കസർക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, എപ്പോഴെങ്കിലും ഒന്ന് താഴെ വീഴും. വീഴുന്ന വീഴ്ച പതുക്കെയാകാൻ എന്താ ചെയ്യേണ്ടത്? ഉയരുന്ന ഉയർച്ച കുറച്ചാക്കുക. വളരെ കൂടുതൽ ഉയർന്നാൽ വീഴുന്ന വീഴ്ച ശരിക്കിടിയേൽക്കും. എവിടെ ഉയർന്നാലും, പരിധിക്കപ്പുറം ഉയർന്നാൽ കോൺക്രീറ്റ് ഉണ്ടെന്ന് ഓർക്കുക. അത്രയും ചെന്ന് ഇടിച്ചു താഴെ വീണാൽ അല്ലോണം ഏൽക്കും. അതനുസരിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും. ഹോസ്പിറ്റലിൽ പോയാൽ എല്ല് പൊട്ടി എന്നറിഞ്ഞാലും അവർ 10,000 രൂപയുടെ ടെസ്റ്റ് നടത്തും. കാരണം ആ ഹോസ്പിറ്റലിൻ്റെ ചെലവ്, ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ, അത് നിങ്ങളുടെ എല്ലിലായിരിക്കും അവർ ചെലവഴിക്കുക. എന്താ ഇത് പറയാൻ കാരണം? മനുഷ്യൻ്റെ അപ്സും ഡൗൺസും ഓട്ടോമാറ്റിക്കലി ഉണ്ട്. ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അർജുന, അപ്പുറത്ത് ദുര്യോധനൻ ഉണ്ടാകാൻ കാരണം അത് ഈ സൊസൈറ്റിയുടെ ആവശ്യമാണ്. ആ ദുര്യോധനൻ അവിടെ വരുമ്പോൾ, അധർമ്മം ഉയരുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്യാൻ നിന്നെ പോലെ ഉള്ളവൻ ആക്റ്റീവ് ആകണം. ഇന്ന് IMG ഒരു ക്ലാസ് എടുത്തു, അതിൽ വിമൻസ് കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസർ ഒരു മുസ്ലിം സ്ത്രീയാണ്. ഹിന്ദു ധർമ്മത്തിൻ്റെ ബേസിക് പറയുമ്പോൾ അവർക്ക് എന്ത് ഇറിറ്റേഷൻ ആണെന്നറിയാമോ? എന്ത് ദേഷ്യം ഒരു സ്ത്രീക്ക്, ഒരു പ്രൊഫസറിന്. അവരവസാനം പറഞ്ഞു, സാറ് ഈ നാടിനെ കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ, നെഗറ്റീവും കൂടി പറയണം. ഞാൻ പറയും, ഏതായാലും ടീച്ചർക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, ആ നെഗറ്റീവൊക്കെ എഴുതിയെടുത്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുക. എനിക്ക് ഈ നാട് പ്രിയപ്പെട്ടതാ, പോസിറ്റീവ് പറയാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവർ പറഞ്ഞു, സാറേ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് നെഗറ്റീവ് അനുഭവിച്ചവർ വേദന സഹിച്ച് 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 അവസാനം അവർ വിപ്ലവം ഉണ്ടാക്കും, ആ വിപ്ലവമാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈ വിപ്ലവത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് തലയിലിട്ടിരിക്കുന്ന മുണ്ടൊന്ന് മാറ്റിക്കൂടെ? ഇത് മുസ്ലിമാണെന്ന് കാണിക്കാൻ എന്തിനായി മുണ്ടിട്ടിരിക്കുന്നത്? ശുദ്ധ വിപ്ലവത്തിൻ്റെ പ്രതിഫലമായ മനുഷ്യനായാൽ പോരെ. സാറ് വിഷയം മാറ്റുന്നു, കൃത്യമായിട്ട് നെഗറ്റീവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് സാറ് പറയണം. അപ്പൊ നെഗറ്റീവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് അതി പുരോഗമനവാദിയായ എന്ന് തോന്നിക്കുന്ന ഒരു പ്രൊഫസറുടെ ആവശ്യമാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്ന ആ പ്രൊഫസർ പറഞ്ഞു. മറ്റൊരർത്ഥത്തിൽ നെഗറ്റീവുകൾ ഉണ്ടാകണം എന്ന് അറിയാതെ ഈ അമ്മച്ചി പറഞ്ഞതും ഈ ഭാരതീയ വീക്ഷണവുമായിട്ട് യോജിക്കുന്നു. കാരണം എന്താ? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത. ഹേ ഭാരത, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ആ സമയത്ത് അധർമ്മം വളരും. അർജുന, അധർമ്മം വളരുന്നത് കൺമുമ്പിൽ കാണുമ്പോൾ അതിനെ ഈ പ്രപഞ്ചശക്തി അടിച്ചമർത്തി ഒതുക്കും. അടിച്ചമർത്തി ഒതുക്കുമെന്നുള്ളത് ഉറപ്പ്. ബിൻ ലാദൻ പരിധിക്കപ്പുറം പോയപ്പോൾ അമേരിക്കക്കാര് ഉള്ളിച്ചാടി ബിൻ ലാദനെ ഒതുക്കി. അമേരിക്കക്കാര് പരിധിക്കപ്പുറം പോയപ്പോൾ September 11 രണ്ടെണ്ണം തകർത്ത് അവിടെ പറഞ്ഞു, നിങ്ങളും ഈക്വലി യൂസ്ലെസ് ആണെന്ന് അവരെ അറിയിച്ചു. അപ്പോൾ 2 താഴെ ന്യൂയോർക്കിൽ വീണപ്പോൾ ഇവിടെ ഒരു സദ്ദാം ഹുസൈൻ വന്നു. സർവ്വതിനെയും അടിപ്പിച്ച് തെറിപ്പിച്ച സദ്ദാം ഹുസൈനെ അമേരിക്കക്കാര് മൊത്തം നിയന്ത്രിച്ചു. ഈ സദ്ദാം ഹുസൈനെ മൊത്തം നിയന്ത്രിച്ചപ്പോൾ ബുഷും ബാക്കിയുള്ളവർക്കും ഇപ്പൊ തലവേദന എന്ന് പറയുന്നത് പണ്ട് ആഴ്ചയിൽ ഒരിക്കലും മാസത്തിൽ ഒരിക്കലും ആയിരുന്നു. ഇപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് മണിക്കൂറിലൊരിക്കൽ മില്യൺസ് ഓഫ് യാത്രക്കാർ പോകുന്ന അമേരിക്കയിലെ ഓരോ എയർപോർട്ടിലും ഓരോ ഇന്റർനാഷണൽ എയർപോർട്ടിലും പണ്ട് 1000 സെക്യൂരിറ്റിക്കാരാണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ 14,000 സെക്യൂരിറ്റിക്കാര് എല്ലാ അമേരിക്കൻ എയർപോർട്ടിലും ഉണ്ട്. കുമിഞ്ഞുകൂടിയ സ്വത്ത് സാലറി കൊടുത്ത് നശിപ്പിക്കണ്ടേ? അതിന് ഈശ്വരൻ കണ്ടെത്തിയ മാർഗമാണ് എയർപോർട്ടിലെ സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പൊ അമേരിക്കയെ ഒന്ന് താഴ്ത്താൻ പ്രകൃതി സദ്ദാം ഹുസൈനെ ഉപയോഗിച്ചു, സദ്ദാം ഹുസൈനെ ഒന്ന് താഴ്ത്താൻ പ്രകൃതി അമേരിക്കക്കാരെ ഉപയോഗിച്ചു. ഇന്ത്യക്കാരെ തൽക്കാലം ഒന്നിനും ഉപയോഗിച്ചില്ല. നമ്മൾ മാറി നിന്ന് കയ്യും കെട്ടിയിരുന്ന് ഇത് നോക്കിയിരിക്കുക. ഈ ഒരു നിയമം, ഇത് പ്രകൃതിയുടെ ഭാഗമാണ്. പണ്ട് അമേരിക്കയെ ഒന്ന് തളർത്താൻ റഷ്യ ഉണ്ടായിരുന്നു. റഷ്യ മാറിയപ്പോൾ 2 ബിൻ ലാദൻമാരെ പോലെയുള്ളവരെ ഉണ്ടാക്കി അമേരിക്ക. ഇപ്പം അവിടെ ഏത് വ്യക്തികൾ വന്നാലും പേടിയാ. നമ്മളൊക്കെ അതിൽ കൂടെ പോയാൽ ഉടനെ അവർ ഷൂസ് ഊരണം, സോക്സ് ഊരണം, ബെൽറ്റ് ഊരണം, ചില സമയത്ത് പറയാൻ പാടില്ലാത്തത് ഊരണം. എങ്കിലും സെക്യൂരിറ്റി കഴിഞ്ഞിട്ടേ അപ്പുറത്തേക്ക് വിടുള്ളൂ. ഇത്രയും സെക്യൂരിറ്റി കഴിഞ്ഞാലും അവർക്ക് രാത്രി ഉറക്കമില്ല. എന്താ അതിൻ്റെ കാരണം? പണ്ടൊരു പണ്ടല്ല, വളരെ പണ്ടൊന്നുമല്ല, ഒരു മാസം മുമ്പ് അമ്മയുടെ അമൃതാനന്ദമയ്യയുടെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ബ്രഹ്മചാരി, ഒരു സന്യാസി അമേരിക്കയിലോ മറ്റോ പോയി. അത്രേ പോകുന്ന സമയത്ത് അഴുത്തിൽ ഒരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു, അമ്മ ജപിച്ചു കൊടുത്തത്. ഈ രുദ്രാക്ഷം കണ്ടപ്പോൾ അമേരിക്കക്കാർക്ക് പേടി, ഇത് വല്ല പൊട്ടാസ്യം സയനൈഡ് ആണോ എന്ന്. അപ്പം അവൻ്റെ പേടി പോകുന്ന പോക്കേ, എന്താ ഒരു പേടി! ഈ പേടി ആവശ്യമാണ് ആർക്ക്? അമേരിക്കക്കാർക്ക്. എന്തിന്? നിയന്ത്രിക്കാൻ. ആർക്ക് നിയന്ത്രിക്കാൻ? പ്രകൃതിക്ക് നിയന്ത്രിക്കാൻ. ഇവനെ നിയന്ത്രിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ തിരിച്ചു ഭഗവത്ഗീതയിലേക്ക് വന്നാൽ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നൊരു ശക്തിയുണ്ട്, ആ ശക്തി ഞാനാണ്. നിയന്ത്രിക്കുന്ന സർവ്വതിനും ആധാരമായിരിക്കുന്നത് ഞാനാണ് അർജുന, ആ ഞാനാണ് സർവ്വതിൻ്റെയും ആധാരമെന്ന് നീ എപ്പോഴാണോ അറിയുന്നത്, അറിഞ്ഞതിന് ശേഷം നിന്റെ മുമ്പിലിരിക്കുന്ന ശ്രീകൃഷ്ണനെ തൽക്കാലം മറന്ന് ആ ശ്രീകൃഷ്ണനെ കൂടി നിയന്ത്രിക്കുന്നൊരു ശക്തിയിലേക്ക് നിന്റെ മനസ്സെത്തട്ടെ. അത് പ്രപഞ്ച പുരുഷ ചൈതന്യമാണ്. വിശ്വരൂപ ദർശന യോഗാധ്യായത്തില് വിശ്വരൂപ ദർശന യോഗാധ്യായത്തില് നീ കാണുന്ന പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധം നിനക്ക് വന്നാൽ നീ ഒരു ജ്ഞാനിയായി, നീ ഒരു ബ്രഹ്മജ്ഞാനിയായി. അത് അൾട്ടിമേറ്റ് ട്രൂത്താണ്. ആ അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് നിനക്കെത്താൻ സാധിച്ചാൽ, നീ അതിനോട് ചേർന്നാൽ, അതിനോട് യോഗം ചേർന്നാൽ, സർവത്തിലും നിലനിൽക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മ ത്വമസി അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ. ഒന്നുകൂടി പറയാം, അഹം ബ്രഹ്മാസ്മി, എന്നിലടങ്ങിയിരിക്കുന്ന ചൈതന്യം ഈശ്വരീയ ചൈതന്യമാണ്. തത് ബ്രഹ്മ ത്വമസി, നിന്നിലടങ്ങിയിരിക്കുന്ന ചൈതന്യവും അതേ ഈശ്വര ചൈതന്യമാണ്. നിന്നിലും എന്നിലും അടങ്ങിയിരിക്കുന്ന ചൈതന്യത്തെ അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മചൈതന്യമായി നമ്മൾ പറയുന്നു. അത് ഈശ്വര ചൈതന്യമാണ്. ആ ഈശ്വര ചൈതന്യം എന്നിലും നിന്നിലും സർവചരാചരത്തിലും വർത്തിക്കുന്നത് പ്രജ്ഞാനം. പ്ര ചൈതന്യവത്തായ ജ്ഞാനം, അറിവ്. പ്രജ്ഞാനം, ചൈതന്യവത്തായ അറിവ് എന്നിലും നിന്നിലും സർവചരാചരത്തിലുമുണ്ട്. ആ അറിവ് നിനക്കുണ്ടായാൽ ഈ അവസാനത്തെ കൺട്രോള്, ആ പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമായ ജീവാത്മ ചൈതന്യമാണ്, രണ്ടും രണ്ടല്ല എന്ന് പറഞ്ഞാൽ അദ്വൈതമായി. അദ്വൈതം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒന്ന് എന്നർത്ഥമല്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥമല്ല, രണ്ടല്ലാത്തത് എന്നർത്ഥമാണ്. രണ്ട് അല്ലാത്തത് എന്ന അർത്ഥമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ സംശയമായി, ഒറ്റ എണ്ണയുള്ളൂ, അതെ ഒറ്റ എണ്ണം. അപ്പോൾ ഒരെണ്ണം എന്ന് പറയണമെങ്കിൽ ഒരു പക്ഷേ മറ്റൊരെണ്ണമുണ്ടോ എന്നൊരു സംശയം വരും. ഇത് രണ്ടല്ലാത്തത്, പിന്നെ ആൾട്ടർനേറ്റീവ് ഒന്നേ ഉള്ളൂ. ആ ഒന്ന് അതിവിസ്തൃതമായ പരമാത്മ ചൈതന്യം, അതിൻ്റെ ഒരു ഡ്രോപ്പ് നിന്നിലടങ്ങിയിട്ടുണ്ട്, അത് ജീവാത്മ ചൈതന്യം. മറ്റൊരു ഡ്രോപ്പ് എന്നിലുണ്ട്, അത് ജീവാത്മ ചൈതന്യം. ഒരു ഡ്രോപ്പ് വി എസ് അച്യുതാനന്ദനിലുണ്ട്, അത് ജീവാത്മ ചൈതന്യം. ഒരെണ്ണം കരുണാകരനിലുണ്ട്, അത് ജീവാത്മ ചൈതന്യം. മൊത്തത്തിലുള്ളത് ജീവാത്മ ചൈതന്യം. ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സ് ഫ്രം ദി പരമാത്മ ചൈതന്യം. എല്ലാ ഡ്രോപ്പും ഒരേപോലെ. ആ ഡ്രോപ്പ് എവിടെ നിന്ന് വന്നു? പരമാത്മ ചൈതന്യത്തിൽ നിന്ന് വന്നു. അപ്പൊ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് വന്നതിന്റെ കോമ്പോസിഷൻ സെയിം അല്ലേ? സെയിം ആണ്, രണ്ടല്ല, അദ്വൈതം. എപ്പോഴാണോ നിനക്ക് രണ്ടല്ലാത്ത ചൈതന്യമാണ് എന്നിലും നിന്നിലുമുള്ളതെന്ന് മനസ്സിലാകുന്നുവോ, അന്ന് നീ ജ്ഞാനയോഗിയായി മാറി. ജ്ഞാനയോഗിയാകണമെങ്കിൽ രണ്ടല്ലാത്ത ചൈതന്യമാണെന്ന് നിനക്ക് മനസ്സിലാകണം. അത് മനസ്സിലായിക്കഴിഞ്ഞാൽ തലക്കനമുണ്ടാവില്ല, അത് മനസ്സിലായിക്കഴിഞ്ഞാൽ അഹങ്കാരമുണ്ടാവില്ല, അത് മനസ്സിലായിക്കഴിഞ്ഞാൽ ജീവിക്കാൻ വളരെ സുഖമാണ്, സന്തോഷമാണ്. അതിലേക്ക് ഒന്ന് എത്താൻ ശ്രമിച്ചാൽ പോലും, ഒന്ന് എത്താൻ ശ്രമിച്ചാൽ പോലും എൻ്റെ ഇപ്പുറത്തുള്ള വ്യക്തിയെ നമ്മൾ പറയുന്നു എന്ന് വിചാരിക്കുക, ഇയാൾ അയാൾ യൂസ്ലെസ് ഫെല്ലോ, അയാൾ അവിടുത്തെ ക്ലർക്കാ, ഞാൻ അവിടുത്തെ മാനേജറാ, എന്നിലും യൂസ്ലെസ് ഫെല്ലോയിലുമുള്ള ചൈതന്യം ഒന്നാണെങ്കിൽ ആരാ യൂസ്ലെസ് ആരാ യൂസ്ഫുള്ള്? രണ്ടും ഈക്വല്. ബോഡി ടെമ്പററിയാ, എനർജിയാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടിലുമുള്ള ചൈതന്യം ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ വളരെ തൊഴുതുകൊണ്ടിരിക്കും. പണ്ട് ഇംഗ്ലീഷുകാർ വന്നപ്പോൾ അവരെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാർക്ക് ഷോക്ക്ഡായ ഒരനുഭവം. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഇംഗ്ലീഷ് വൈസ്രോയിമാരുടെ ഏജന്റുമാർ പലരും ഓഫീസിൽ വന്നപ്പോൾ മാനേജറും ഡയറക്ടറുമായ പലരും പ്യൂണായിട്ടുള്ള പലരെയുടെയും മുമ്പിൽ വന്ന് തൊഴുന്നത് കാണുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാർ ചോദിച്ചു, യു ആർ ദി ഡയറക്ടർ ആൻഡ് ദാറ്റ് ഫെല്ലോ ഈസ് ദ പ്യൂൺ, വൈ യു ആർ ബോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം? നോ സർ, വി ഡു നോട്ട് ഹാവ് എനി ഡിഫറൻസ് എമംഗ് അവർ സെൽഫ്. ഹി നോസ് വേദാസ്, സോ ഐ ബോ ബിഫോർ ഹിം. ഹി ഈസ് എ ജ്ഞാനി. ഐ ആം ബൈ പൊസിഷൻ, ഐ ആം സിറ്റിംഗ് ഹിയർ. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഫോർ എനിത്തിങ്. ഞാൻ കസേരയിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ, അറിവിൽ ആ പ്യൂണാണ് വേദം പഠിച്ച ആള്. അപ്പോഴാണ് ഇംഗ്ലീഷുകാരന് മനസ്സിലായത്, ആദ്യം കുളം തോണ്ടേണ്ടത് ഈ പരസ്പര ബഹുമാനമാണ്. ഇന്ത്യക്കാർ തമ്മിലുള്ള പരസ്പര ബഹുമാനം കുളം തോണ്ടിയാലേ ഇന്ത്യയെ കുളം തോണ്ടാൻ സാധിക്കുള്ളൂ എന്ന് സായിപ്പ് മനസ്സിലാക്കി. അവിടെ നിന്ന് തുടങ്ങി നമ്മളെ പരസ്പരം ഒന്ന് വേർതിരിക്കാനായിട്ട്, അപ്പും ഡൗണുമായിട്ട് വേർതിരിക്കാൻ. അതിനു മുമ്പ് ഭാരതത്തിൽ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഭാരതത്തിൽ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി, തിയററ്റിക്കൽ സ്പിരിച്വാലിറ്റി അല്ല, ഇന്നും അതിൻ്റെ അംശമുണ്ട്. എന്നെ കാണുമ്പോൾ ഒരാൾ തൊഴുന്നു, അവരെ കാണുമ്പോൾ ഞാൻ തൊഴുന്നു. ആ തൊഴുന്നതിൻ്റെ അർത്ഥത്തിൽ നമസ്തേ, അങ്ങയിലുള്ള ഈശ്വര ചൈതന്യത്തെ ഞാനിതാ വന്ദിക്കുന്നു. തിരിച്ചയാൾ അങ്ങയിലുള്ള ഈശ്വര ചൈതന്യത്തെ ഞാനിതാ വന്ദിക്കുന്നു എന്ന് പറയുന്നു. അത് കുട്ടി നമസ്തേ പറഞ്ഞാലും കുട്ടിയോട് തിരിച്ച് നമസ്തേ പറയും. കുട്ടി ഇങ്ങോട്ട് മമ പ്രണാമ എന്ന് പറഞ്ഞാലും തിരിച്ചു മമ പ്രണാമം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം വരാൻ കാരണം, അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മ ത്വമസി, അപ്ലൈഡ് സ്പിരിച്വാലിറ്റി. ഞാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗം, നീ എന്നെ വന്ദിച്ചു, നീ ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗം, ഞാനിതാ നിന്നെ വന്ദിക്കുന്നു എന്ന് പറയുന്ന ആ എക്സ്പ്ലനേഷൻ അർജുനനോട് ശ്രീകൃഷ്ണൻ സ്വയം നിന്ന് അർജുനനെ അറിയിക്കുകയാണ്, നിന്റെ മുമ്പിലിരിക്കുന്ന ഞാന് ഈ മാനിഫെസ്റ്റഡ് ഫോം ഓഫ് യൂണിവേഴ്സൽ എനർജി, പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരു ചെറിയ രൂപം നിന്റെ മുമ്പിൽ നിന്ന് നിന്നോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ, എന്നിൽ പ്രവർത്തിക്കുന്ന ചൈതന്യം മനസ്സിലാക്കാൻ സാധിച്ചാൽ, സർവ്വതിൻ്റെയും നിയന്ത്രണം ഞാനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, യു കുഡ് അണ്ടർസ്റ്റാൻഡ്, യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അൾട്ടിമേറ്റ് റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വളരെ സിമ്പിളാണ്. ആര് പറഞ്ഞതുപോലെ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഇവിടെ വെച്ച് നിർത്തരുത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ കണ്ടിന്യൂവേഷൻ, ജീവോ ബ്രഹ്മൈവനാപര. അതുകൂടി പറഞ്ഞാലേ മുഴുവനാവുള്ളൂ. അൾട്ടിമേറ്റ് യൂണിവേഴ്സൽ എനർജിയാണ് സത്യമായിട്ടുള്ളത്. ജഗത്തിൽ കാണുന്നത് മിഥ്യയാണ്, ടെമ്പററിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടില് ഈ ദിവസം നാം ആരെയെല്ലാം കണ്ടുവോ അവരാരും ഈ നൂറ്റാണ്ടിൽ നമ്മളുടെ കൂട്ടത്തിലില്ല. അടുത്ത നൂറ്റാണ്ടില് ഈ ദിവസം ഇന്നിവിടെ ഇരിക്കുന്നവരാരെല്ലാമാണോ അവരാരും അടുത്ത നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടാവില്ല. എപ്പോഴും പറയാറുള്ളത് പോലെ, ചിലർ ചത്തുപോകും, ചിലർ മരിച്ചു പോകും. ചത്തുപോകുന്നതാരാണ്? ഒരു പ്രയോജനം ഇല്ലാത്തവര്. മരിച്ചു പോകുന്നതാരാണ്? ഭൂമിക്കല്പം പ്രയോജനമുള്ളവര്. അപ്പോൾ അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആമകളൊഴികെ, ആമ ടോർട്ടോയിസ് അതൊഴികെ ബാക്കി ഒന്നും ഉണ്ടാവില്ല. ആമയുടെ ആയുസ് മാത്രം ആവറേജ് 165 വർഷമാണ്. ആമയുടെ ആയുസ് മാത്രം ആവറേജ് 165 വർഷം. അതുകൊണ്ട് ചില ആമകളുണ്ടാകും, അത് അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ കയ്യിൽ പെട്ടില്ലെങ്കിൽ അപ്പോൾ അതൊഴികെ ബാക്കി ആരും ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം മിഥ്യയാണ്. കയ്യിൽ ലഡു വെച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ലഡുവിനോട് ചോദിക്കുക, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നിന്റെ ആയുസ് എന്താണ്? ഞാനൊന്നും ആയിത്തീരില്ല, ഞാൻ ചത്തുപോകുന്ന ലഡു പറയും. എങ്ങനെയാ ചത്തുപോയത്? നമ്മുടെ പല്ലിൻ്റെ ഇടയിൽപ്പെട്ട് നാക്ക് കുഴച്ച് അതിനകത്താക്കി എൻസൈമുകൾ ഡൈജസ്റ്റ് ചെയ്ത് കാർബൺ ഡയോക്സൈഡും ഓക്സിജനായി മാറി ഒരിക്കലും 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 കാണാൻ പറ്റാത്ത വിധത്തിൽ ലഡു പ്രപഞ്ചത്തിൽ ചേർന്നു എന്ന് വേണമെങ്കിൽ തത്വികമായിട്ട് പറയാം. കവിയുടെ ഭാഷയിൽ, വെള്ളമടിച്ച കവിയുടെ ഭാഷയിൽ, സ്വബോധമുള്ള കവിയുടെ ഭാഷയിലല്ല ഇത് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഞാനും ടെമ്പററിയാണ്. നമ്മൾ വിചാരിക്കുന്നു എൻ്റെ ജീവിതം ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ഈ ഭൂമിയുടെ സൃഷ്ടി ബില്യൺസ് ഓഫ് ഇയേഴ്സ്, ഒരു ബില്യൺ വർഷം എന്ന് പറയുന്നത് ഒരു മീറ്റർ സ്കെയിലാണെന്ന് വിചാരിക്കുക. ഒരു ബില്യൺ വർഷം ഒരു മീറ്റർ സ്കെയിലാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ 70 വയസ്സ് ആ മീറ്റർ സ്കെയിലിൽ എത്ര മില്ലിമീറ്ററാ? ഒരു ബില്യൺ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒരു ബില്യൺ വർഷം ഒരു മീറ്റർ സ്കെയിലാണെങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ MLA MPയും മന്ത്രിയും പ്രൊഫസറും സയൻറ്റിസ്റ്റും ഒക്കെ ആയിട്ട് ജീവിക്കുന്നില്ലേ, നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാ? ആ സ്കെയിലിൽ ആൾമോസ്റ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തെറ്റാ, 0 തന്നെയാ. ആ സ്കെയിലിനകത്ത് അത്രേ ഉള്ളൂ, ഇൻസിഗ്നിഫിക്കൻറ്റ്. അതാണ് മിഥ്യ എന്ന് പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രകൃതി കാത്തിരിക്കുക, ഗോപാലകൃഷ്ണൻ ചത്തിട്ട് വേണം ഈ കാർബണും ഓക്സിജനും ഫോസ്ഫറസും സിലിക്കണും എടുത്ത് ഒരു കോഴിയെയും പട്ടിയെയും ഞാഞ്ഞൂളിനെയും ഉണ്ടാക്കാൻ. അത്ര സമയം ഈ മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുക. ചത്തുകഴിഞ്ഞാൽ ഇത് മൊത്തം കുറേ ബാക്ടീരിയ തിന്നും. ചാരമാണെങ്കിൽ തെങ്ങിലിടും, ആ തെങ്ങ് അത് വലിച്ചെടുക്കും, ആ പൊട്ടാസ്യം കരിക്കിൻ്റെ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ ഗോപാലകൃഷ്ണൻ എവിടെ? കരിക്ക് വെള്ളത്തിനകത്ത്. എന്തായിട്ട്? പൊട്ടാസ്യം ഓക്സൈഡായിട്ട്. എന്നിട്ട് ഡോക്ടർ പറയും താൻ ഗ്ലൂക്കോസ് തിന്നണേക്കാളും നല്ലത് കരിക്കിൻ്റെ വെള്ളം കുടിക്കുകയാണെന്ന്. ആ കരിക്കിൻ്റെ വെള്ളം അയാൾ കുടിച്ചാൽ ഈ പൊട്ടാസ്യം അയാളുടെ ശരീരത്തിൽ കയറി. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ ചാരം എവിടെ? അയാളുടെ ശരീരത്തിൽ. സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതൊരു ശരിക്കും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയാ. ഇത് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഉറപ്പിച്ചു പറയാം ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവില്ല, വീട്ടില് അച്ഛനും മക്കളും തമ്മിൽ വഴക്കുണ്ടാവില്ല, ഭരണപക്ഷവും ന്യൂനപക്ഷവും ഒരു പക്ഷവും തമ്മിൽ വഴക്കുണ്ടാവില്ല. കാരണം ഒക്കെ ടെമ്പററിയാ. ഈ ടെമ്പററി കാര്യത്തിന് വേണ്ടി എന്തിനാണ് അർജുന നീ വിഷമിക്കുന്നത്? പക്ഷേ ധർമ്മം ജയിക്കണം. ആ ധർമ്മത്തെ ജയിപ്പിച്ചില്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സുകൾ മുകളിലേക്ക് വരും, പോസിറ്റീവ് ഫോഴ്സുകൾ താഴത്തേക്ക് വരും, അത് പ്രകൃതിയുടെ ബാലൻസ് തെറ്റിക്കും. അതിന് സാധിക്കാത്തത് കൊണ്ട് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കി യു ഗോ അഹെഡ്. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? അതുകൊണ്ട് അർജുന കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലിരുന്ന എല്ലാവർക്കും നന്ദി. ഇന്ന് 3 വസ്തുതകൾ റിലീസ് ചെയ്യുന്നുണ്ട്. 1, നിങ്ങളുടെ ഇംഗ്ലീഷുകാരായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ ഔട്ട്ലൈൻ, ഹിന്ദുയിസം എന്ന പേരിലൊരു പുസ്തകം ഇന്നിറക്കുന്നുണ്ട്. ക്ലീവ്ലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്ത പുസ്തകമാണത്, അത് ലഭ്യമാണ്. 2, ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതീയൻ എന്നൊരു ഡബിൾ കാസറ്റ് ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ ക്ലാസ് എടുത്ത പിതൃകർമ്മം അതിൻ്റെ എഡിറ്റഡ് വേർഷൻ ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കണ്ണുനീരോടുകൂടി വേദനയോടുകൂടി ഡോക്ടർ APJ അബ്ദുൽ കലാം ഹൈദരാബാദിൽ ചെയ്ത പ്രഭാഷണം, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം 10,000 കോപ്പികൾ എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് വിതരണം ചെയ്യുകയാണ്. അതും ഇന്നിവിടെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് വേർഷൻ ഇന്ന് അവൈലബിൾ ആണ്. അതിൻ്റെ മലയാളം വേർഷൻ 10 ദിവസത്തിനകം ലഭ്യമായിരിക്കും. ഒരു പ്രസിഡന്റ് ഒരു രാഷ്ട്രത്തിൻ്റെ നെഗറ്റീവുകളെ മാത്രം കാണിക്കുന്ന ജനതയോട് വികാരനിർഭരമായി ഇംഗ്ലീഷ് ഗ്രാമർ പോലും മാറ്റി നിർത്തി വികാരത്തിൻ്റെ കണ്ണുനീരോടുകൂടി പറഞ്ഞ കുറേ വരികളാണ്. സാധിക്കുന്നിടത്തോളം വ്യക്തികളിൽ അത് എത്തിക്കാം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർ മാത്രമേ അത് വാങ്ങിക്കാവൂ. മലയാളം മാത്രം അറിയാവുന്നവർക്ക് അടുത്ത ക്ലാസ്സിൽ അത് ലഭിക്കും. പരമാവധി വ്യക്തികളിൽ എത്തിക്കണം. ഈ പരമപവിത്രമായ ഭാരതത്തെ അസാധാരണ രാഷ്ട്രമാക്കി മാറ്റാൻ ശാസ്ത്രമണ്ഡലത്തിലെ അവതാരമായ ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം നൽകിയ സന്ദേശത്തിൻ്റെ ഗഹനമായ വികാരം അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ജോൺ എഫ് കെന്നഡി അമേരിക്കക്കാർക്ക് കൊടുത്തൊരു സന്ദേശമുണ്ട്. ഹേ അമേരിക്കക്കാരെ, ഈ അമേരിക്കൻ രാഷ്ട്രം നിങ്ങളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കുക. ആ വരിയെ മാറ്റിക്കൊണ്ട് അബ്ദുൽ കലാം പറഞ്ഞത്, ഹേ ഭാരതീയരെ, ഈ രാഷ്ട്രം നിങ്ങളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ ഭാരതത്തിന് കൊടുക്കുക. അടുത്ത വരിയിൽ അദ്ദേഹം എഴുതുന്നു, തമാശകളും വളരെ ചില്ലറ കാര്യങ്ങളും ഇമെയിൽ വഴിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നിങ്ങൾ ഈ സന്ദേശവും എത്തിക്കണം എന്ന് സത്യമാണ്. വെബ്സൈറ്റിൽ അത് നാളെ ഉണ്ടാവും. 2850 പേരുടെ ഇമെയിൽ കയ്യിലുണ്ട്. അവർക്കെല്ലാം നാളെയും മറ്റന്നാളുമായിട്ട് അവർക്ക് അബ്ദുൽ കലാമിൻ്റെ ഈ മെസ്സേജ് കിട്ടും. പറ്റാവുന്നിടത്തോളം വ്യക്തികളിൽ എത്തിക്കണം. പ്രത്യേകിച്ചും ഇന്ത്യക്കാർ വിദേശത്തുള്ളവരുടെ അവരുടെ അടുത്തത് എത്തിക്കണം. ഈ രാഷ്ട്രത്തെ മാറ്റാൻ സാധിക്കും, ഉറപ്പ്. 2007 ആഗസ്റ്റ് 15 ഈ നാടിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ വിനീത പ്രണാമം.